കർത്താവേ, പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുത്തട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ യോഗങ്ങളുടെ പ്രഥമ രാത്രിയിൽ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവമൊരുക്കുന്ന മഹനീയമായ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ ചുമതല വഹിക്കുന്ന ബഹുമാന്യനായ കർത്താവിന്റെ ദാസൻ, മറ്റേ അനുഗ്രഹീതരും ആദരണീയരുമായ കർത്താവിന്റെ ദാസന്മാരെന്ന രാത്രി ഇവിടെ ഉണ്ടവർക്കും ബന്ധപ്പാടുകളുടെയും ജോലി തിരക്കിന്റെയും ഒക്കെ നടുവിലില്ലാത്ത സമയം ഉണ്ടാക്കി ഈ രാത്രി ദൈവവചന കേൾവിക്കായി ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറയാം. ഒരു അഷ്ട ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 4 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാം. സമയപരിമിതി ഉള്ളതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല, ഞാൻ തന്നെ അത് വായിച്ചു വിടാം. എനിക്ക് ശേഷം ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ വചന ശുശ്രൂഷയ്ക്കായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാനൊരു വാക്കിൽ വന്ദനം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വേദഭാഗങ്ങൾ. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു വസ്ത്രം ഊരിവെച്ചു, ഒരു തുവർത്തെടുത്ത് അരികിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു. ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരികിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എന്റെ കാൽ മാത്രമല്ല കയ്യും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി അങ്ങനെ ഓമന പുത്രനെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഒത്തിരി നന്ദി പറയുന്നു. ഇത്ര വലിയ ലക്ഷ സൗജന്യമായി ഞങ്ങൾക്ക് തന്നല്ലോ. കർത്താവേ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ അങ്ങയുടെ വചനം ഞങ്ങൾ വായിച്ചു കേട്ടിരിക്കുന്നു. ഈ രാത്രി വചനത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണം. ഞങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തണം. അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ നടുവിൽ അയക്കണം. ഈ കർത്താവേ, ആലയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങണം, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങണം. അങ്ങയുടെ വചനത്താൽ സ്പർശിക്കപ്പെടാതെ ഒരു വ്യക്തി പോലും ഈ രാത്രി യോഗങ്ങളിൽ പോകാതെയും അനുവദിക്കരുത്. അങ്ങയുടെ ശബ്ദത്തിനായി ഞങ്ങൾ കാത്തോർക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരമേ ഒരിക്കൽ കൊടുത്ത് സ്തോത്രം പറയാമോ? പരിമിതമാണ് നമ്മുടെ സമയം. എനിക്കാണെങ്കിൽ സ്പീഡ് കൂടുതലോ ആണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ ശാന്തമായി അനുവദിക്കപ്പെട്ട സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അകത്ത് തന്ന ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തന്റെ ഐഹിക ജീവകാലത്ത് ചെയ്ത ഏറ്റവും മഹനീയമായ ഒരാത്മീക ശുശ്രൂഷയോട് ബന്ധപ്പെട്ട വേദസൂക്തങ്ങളാണ് ഈ രാത്രിയിലെ വിചിന്തനത്തിന് ആധാരമായി നാം വായിച്ചു കേട്ടത്. അന്ത്യത്താഴ സമയത്ത് പാദം കഴികൾ ശുശ്രൂഷ എന്ന് നാം ഓമന പേർ ചൊല്ലി വിളിക്കുന്ന മഹനീയമായ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട വേദഭാഗം. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. വേദസ്തൊന്നും വായിച്ചോണ്ടിരിക്കരുത്, എന്റെ മുഖത്ത് നോക്കി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, അതിന് പാദം കഴികൾ ശുശ്രൂഷ എന്നതിനേക്കാൾ തന്റെ മഹത്തായ ദൗത്യത്തെ യേശു വ്യക്തമാക്കുന്ന തന്റെ ദൗത്യ നിർവഹണത്തിന്റെ വ്യക്തമാക്കലാണ്. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? അത് ശാന്തമായി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. കർത്താവ് അന്ത്യത്താഴ സമയത്ത് പാത്രത്തിൽ വെള്ളമെടുത്ത് ശിക്ഷകടങ്ങളുടെ കാൽ കഴുകുന്നതിന് മുമ്പ് എന്താ ചെയ്തെന്നറിയാമോ? താൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു തന്റെ മഹത്വത്തിന്റെ മേൽവസ്ത്രം ഊരി വെച്ചു, അല്ലെങ്കിൽ തുവർത്തെടുത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിശുബന്ധങ്ങളുടെ കാല് കഴുകുകയാണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ശിക്ഷകടങ്ങൾ മാനവ വർഗത്തിന്റെ പ്രതിനിധികളാണ്. അവരെ രക്ഷിതാവ് കഴുകുന്നതിലൂടെ വ്യക്തമാക്കുന്നത്, ഞാൻ ഈ മണ്ണിലേക്ക് വന്നത് മനുഷ്യവർഗത്തെ കഴുകാനാണ്. ദൈവത്തിന് നന്ദി. തന്റെ ദൗത്യത്തെ കർത്താവ് വ്യക്തമാക്കുമ്പോൾ അതല്ല എന്റെ ചിന്ത, അടുത്തതായി എന്റെ ചിന്ത, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് അവരെ കഴുകുന്നതിന് മുമ്പ് തന്റെ മഹത്വത്തിന്റെ മേൽവസ്ത്രമൂരി വയ്ക്കുകയാണ്. എന്താണ് മഹത്വത്തിന്റെ മേൽവസ്ത്രമൂരി വെച്ചതിന്റെ സൂചന? അനന്ത കോടി ദൂതന്മാരുടെ ആരാധനാ വിഷയമായിരുന്നവർ, സ്വർഗത്തിന്റെ തിലകമായിരുന്നു തരുന്നവർ. മനുഷ്യവർഗത്തെ കഴുകൻ ഈ മണ്ണിലേക്ക് വന്നപ്പോ തന്റെ ദൈവത്വമല്ല തന്റെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ട എന്ന് വെച്ച് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നത്. അവരെ കഴുകുന്നതിന് മുമ്പ് മഹത്വത്തിന്റെ മേൽവസ്ത്രം ഊരി വെച്ചത് മനുഷ്യവർഗത്തെ നഷ്ടപ്പെട്ട ദൈവിക തേജസ്സിലേക്ക് മടക്കി കൊണ്ടുപോകാൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായവൻ തന്റെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. നമ്മൾ സങ്കീർത്തനം എല്ലാ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവമേ നിന്റെ വിരലുകളുടെ പടിയായ ആകാശത്തെയും അങ്ങുണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ഓർക്കുമ്പോ വിചാരിക്കുമ്പോ അങ്ങ് മനുഷ്യരെ വിചാരിക്കാനവനെന്ന് മനുഷ്യപുത്രനെ വിചാരിപ്പാനവനെന്നും മാത്രം അടുത്ത പദം നീ അവനെ ദൈവത്തെക്കാൾ അല്പമാത്ര താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. കർമ്മത്തിൽ ശക്തിയോടെ ഈ രാത്രി എന്താണെന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകല്ല, ശ്രദ്ധിക്കുക. എന്താ പാപം? പാപം എന്ന് പറയുന്നത് ഒരു ഭാഗം വലിച്ചു നിന്നതാണോ? ചിലരോട് ചോദിച്ചിട്ട് ഉപദേശിയെ ഒരു ഭാഗം നിന്നതിന് ഇത്രയൊക്കെ ശിക്ഷ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ സഹോദരങ്ങളെ, ഏതനിലെ പാപം ഒരു ഭാഗം വലിച്ചു നിന്നതല്ല, ഏതനിലെ പാപം മൂന്നാണ്. എഴുതിക്കോളൂ: ഒന്ന്, മനുഷ്യൻ ദൈവ സ്നേഹത്തെ സംശയിച്ചു; രണ്ട്, മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ചു; മൂന്ന്, മനുഷ്യൻ ദൈവകൽപ്പനയെ ലംഘിച്ചു. എന്താ ദൈവ സ്നേഹത്തെ സംശയിച്ചത്? പിശാചി ഹവ്വായോട് ചോദിക്കുക, ഈ ഭാഗം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? വളരെ ഹവ്വായുടെ മറുപടി പിന്നരുതെന്ന് മാത്രമല്ല തൊടരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നത് നുണ പറഞ്ഞതുകൊണ്ട് പിശാചി കയറിയുന്ന, പക്ഷെ ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല. അവൾ പോഷ്ക്ക് പറഞ്ഞത് കൊണ്ടല്ല പിശാചി കയറിയത്. നിങ്ങൾ വസ്തുനിഷ്ഠമായി നിഷ്പക്ഷമായ ഭാഗം ചോദിച്ചാലേ ഇത് തൊടരുതെന്നും കൂടെ ദൈവം പറഞ്ഞിട്ടെന്ന് പറയുമ്പോ മനഃപൂർവ്വം അവൾ നുണ പറയുകയല്ലോ. അവൾ ആത്മാർത്ഥമായി ആ കൽപ്പന പാലിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? ആത്മാർത്ഥമായി മനഃപൂർവമായ പണം പാലിച്ചതിന്റെ അവൾ ആഗ്രഹിച്ചില്ല. ആത്മാർത്ഥമായി ആ കൽപ്പന പാലിക്കാൻ അവൾ ശ്രദ്ധാലുവായിരുന്നു. ദൈവം പറഞ്ഞ കൽപ്പനയെ അവൾ അത്ര ആത്മാർത്ഥമായി ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവൾ പറയുക, തിന്നരുതെന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും പണം പറിച്ചു തിന്ന വിജയപ്പെടാൻ കാരണം എന്താ? വിശാല ചോദിക്കുന്ന ചോദ്യം കേട്ടോ, എന്തിനാ തിന്നരുതെന്ന് പറഞ്ഞെന്നറിയാവോ? നിങ്ങൾ ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാകും. അങ്ങനെയാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പോഴാ അമ്മാമ്മ ഓർത്തത്, പറ പറ അത് പറ അത് പറ എല്ലാത്തിന്റെ അമിത് മാത്രം തിന്നരുതെന്ന് ഉദയ തമ്പുരാൻ പറഞ്ഞപ്പോ തൊട്ട് ഞാൻ ആലോചിക്കുന്നത്. അതെന്താ ഇതുമാത്രം തിന്നരുതെന്ന് പറഞ്ഞത്? ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്, ദൈവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഒന്നുകൂടെ പറയാം, ഏതരിലെ ഒന്നാമത്തെ ഭാഗം പാഴമല്ല. മനുഷ്യൻ ദൈവ സ്നേഹത്തെ സംശയിച്ചു. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? അവരെ കടമയൊക്കെ ഒരിക്കൽ കൂടി ശക്തി വന്നെങ്കിലും സ്വർണം പറയാം. ബാക്കി രണ്ടും കൂടെ പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് നമുക്ക് പടരി വരാം. ഏതെങ്കിലും രണ്ടാമത്തെ ഭാവം, മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ചു. പിശാച് പറയുന്നു, തിന്നു, തിന്നാൽ നിങ്ങൾ ജീവിക്കും. ദൈവം പറഞ്ഞു, തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. എന്റെ ചോദ്യം, അവ തിന്നാൻ തിന്നത് ജീവിക്കാനാണോ മരിക്കാനാണോ? അവ ആ പഴം പറിച്ചു തിന്നത് മരിക്കാനല്ല, അവ ആ പഴം പറിച്ചു തിന്നത് ജീവിക്കാനാണ്. ദൈവം പറഞ്ഞത് അവൾ വിശ്വസിച്ചിരുന്നെങ്കിൽ അവൾ പഴം പറിച്ചു തിന്നില്ലായിരുന്നു. പക്ഷെ ദൈവത്തെ അവൾ അവിശ്വസിച്ചു, പിശാചിനെ വിശ്വസിച്ചു. അതാണ് ഏദനിലെ രണ്ടാമത്തെ പാപം. ഏദനിലെ മൂന്നാമത്തെ പാപം കൽപ്പനയെ ലംഘിച്ചു. ഒന്നുകൂടെ പറയാം, മാനവവർഗത്തിന്റെ പാപം ഇതാ. അവൾ ദൈവ സ്നേഹത്തെ സംശയിച്ചു, ദൈവത്തെ അവിശ്വസിച്ചു, ദൈവത്തെ നഷ്ടപ്പെട്ട മനുഷ്യ. നിനക്കിത് മൂന്നും തിരിച്ചു കിട്ടാൻ നീ പുറകോട്ടെടുത്തു വെച്ച മൂന്ന് സ്റ്റെപ്പിന് മുൻപോട്ടെടുത്തു വെക്കണം. ഏതാ സ്റ്റെപ്പ്? നീ ദൈവ സ്നേഹത്തെ സംശയിച്ച സ്ഥാനത്ത് നീ ദൈവ സ്നേഹത്തെ അംഗീകരിക്കണം. അവിശ്വാസത്തിന്റെ സ്ഥാനത്ത് വിശ്വാസം ഉണ്ടാകണം. കൽപ്പനാ ലംഘനത്തിന്റെ സ്ഥാനത്ത് ദൈവം എന്തു കൽപ്പിച്ചാലും അത് അംഗീകരിക്കാൻ ഒരു മനസ്സോ നിനക്കുണ്ടാകണം. ജീവചരിത്രം മുഴുവൻ വായിച്ചറിഞ്ഞവർ കിലോമീറ്ററുകൾക്കപ്പുറത്തിരുന്ന പാളയത്തിനകത്ത് രണ്ട് ഇരുമ്പ് തൂണുകൾ. ആ ഇരുമ്പ് തൂണുകളുടെ നടുവിൽ എന്റെ രക്ഷിതാവിനെ രാപോലെ മണച്ചു നിർത്തിയിരിക്കുന്നു. ഉണങ്ങിയ കുതിരയുടെ തോല് കൊണ്ടുള്ള ഓമൻ ചാട്ടവാൾ. ആ ചാട്ടവാളും ഈയ കൊടുത്തുകളും എല്ലാ കഷ്ണങ്ങളും മനുഷ്യാസ്ഥികളും ഘടിപ്പിച്ചിരിക്കുന്നു. പടയാളികൾ ഒരാളും അവിടെയും ഒരാളിവിടെയും നിൽക്കുന്നു. റാവോലെ വളഞ്ഞു നിൽക്കുന്ന എന്റെ രക്ഷിതാവിന്റെ പുറത്തെ ലക്ഷ്യമാക്കി ആ ചാട്ടവാൾ താഴേക്ക് എറിയുമ്പോൾ ഈയ കൊടുത്തുകളും എല്ലാ കഷ്ണങ്ങളും മനുഷ്യാസ്ഥികളും ആ പച്ച മാംസത്തിലേക്ക് അസ്ത്രങ്ങളൊക്കെ തുളച്ചു കയറി. പടയാളി ആ ചാട്ടവാൾ മുകളിലേക്ക് പൊക്കുകയായിരുന്നില്ല, താഴേക്ക് പൃഷ്ഠഭാഗത്തെ ലക്ഷ്യമാക്കി ആ ചാട്ടവാൾ വലിക്കുകയായിരുന്നു. എന്റെ രക്ഷിതാവിന്റെ പുറത്തുകൂടെ റാവോലെ വളഞ്ഞു നിൽക്കുന്ന പുറത്തുകൂടെ ആ ചാട്ടവാൾ താഴേക്ക് വരുമ്പോൾ ഈയ കൊടുത്തുകളും എല്ലാ കഷ്ണങ്ങളും മനുഷ്യാസ്ഥികളും ആ മാംസത്തെ കീറി മറിച്ചു. സ്നേഹിച്ച ഞാനിവിടെ പകൽ വന്നപ്പോ എനിക്ക് തുള്ളിച്ചാടിയാലും ഞാൻ ചോദിക്കും. പിന്നെ ആദ്യമായിട്ട് വന്നാലും തുള്ളിച്ചാടിയാൽ നിങ്ങൾ എന്നെ ചിന്തിക്കും. അത്യസന്തുഷ്ടമായിരുന്ന പാട്ടായിരുന്നു, വളരെ എനിക്ക് സന്തോഷം തോന്നി. സഭകൾ അതൊന്നും ഇല്ല. രാത്രി നീദാസന്മാരെ പാടിയതും ദൈവസ്നേഹത്തെ കുറിച്ചല്ലേ. പണ്ടൊക്കെ നമ്മുടെ സഭകളിൽ പാടുന്ന പാട്ടുണ്ടാണ്, സഭയിൽ എന്നാലും പണ്ടൊക്കെ നമ്മുടെ സഭകളിൽ പാടുന്ന പാട്ടുണ്ടായിരുന്നു. നിന്നരങ്ങം കൊണ്ടിട്ട് വന്നരകം നീ അകറ്റി, അതൊക്കെ പാടുമ്പോ കണ്ണും നിറയും, ഹൃദയ പിടച്ചു വികസിക്കും, ചുണ്ടുകൾ വിരുമ്പും, പാപബാധം ഉണ്ടാകും, നിരപ്പുണ്ടാകും, ദൈവത്തിന്റെ തീരത്തും രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും, വലിയ ആത്മപകർച്ച ഉണ്ടാകും, ദേശം വിളിക്കപ്പെടും. ഇതിപ്പോ തിന്മാരണം കൊണ്ട് തന്നെ വന്നരക നീ അകറ്റി എന്നൊക്കെ പാടിയാൽ വായിക്കാത്ത വിട്ടോട്ടം നിന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇന്ന് ആത്മാവ് വരണമെന്ന് പാടുന്ന പാട്ട് വായ്പ വാങ്ങാനാണ് വരിക. ഞാൻ അതിനൊന്നും ഏതിനല്ല. സഹോദരങ്ങളെ, കിട്ടിയാ വാങ്ങിച്ചോ, സ്വത്രം പറ. അതൊക്കെ ദൈവത്തിന്റെ കരുണയപ്പെട്ട കാര്യമാണ്. ദൈവത്തിന്റെ കരുണ തോന്നേണമെന്നുള്ളവരോട് ദൈവത്തിന് കരുണ തോന്നുന്നു. ദൈവത്തിന്റെ കൃപ തോന്നേണമെന്നുള്ളവരോട് ദൈവത്തിന് കൃപ തോന്നുന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവര് ജോലിയില്ലാതെ കേരളത്തിലുണ്ട്. സ്വത്രം പറ. നിങ്ങളെക്കാൾ ബുദ്ധി വൈഭവമുള്ളവര് പലരും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവരെക്കാൾ യോഗ്യരായതുകൊണ്ടല്ല, ദൈവത്തിന് എന്തോ അവരെക്കാൾ നിങ്ങളോട് തോന്നിയ എന്നോട് തോന്നിയ കാരുണ കൊണ്ട, നമ്മുടെ വീടുക്ക് കൊണ്ടല്ല. ഇന്ന് രാത്രി എല്ലാവരും ധനവാന്മാരാകണമെന്നില്ല, എല്ലാവരും മെച്ചമായ തലത്തിൽ ഉയർത്തപ്പെടണമെന്നില്ല. അതൊക്കെ ദൈവത്തിന്റെ കരുണയപ്പെട്ട കാര്യമാണ്, അതൊക്കെ ദൈവത്തിന്റെ കൃപയപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒരു ദൈവമെങ്കിൽ ആരാധനയ്ക്ക് ദൈവസ്വനിൽ വരുമ്പോൾ തിരിച്ചു കിട്ടാൻ. സ്വത്രം പറ,
ദൈവം നിന്നോട് എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം. സ്നാനം പറയുന്നത് വെള്ളത്തിൽ മുങ്ങുന്നല്ല, സ്വോത്രഫല മുങ്ങാം തയ്യാറായത് കൽപ്പന ആയതുകൊണ്ടാണ്. സ്നേഹപ്പെടുമ്പോ സാറിന്റെ കാലത്തല്ല, ഇവിടെയെങ്കിലും ഉണ്ടാക്കമാരുടെ കാലത്ത് നിർഭാഗ്യവശാൽ എനിക്കൊരു പെന്തിക്കോസ് കുടുംബത്തിൽ ജനിക്കാൻ അവസരം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു പറഞ്ഞത് നിർഭാഗ്യവശാലാ പറഞ്ഞു, ഒരു പെന്തിക്കോസ് വീട്ടിൽ പിറക്കാൻ ഭാഗ്യം കിട്ടിയ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. സ്വോത്രം പറയാം സഹോദരങ്ങളെ, കരയുമ്പ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരായ മനുഷ്യരുടെ മക്കളായി മാനാക്കര മക്കളായി ഈ ഭൂമിയിൽ പിറക്കാൻ കിട്ടുന്നതാ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ തലമുറയിൽ ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന കർത്തൃദാസന്മാരോട് ബന്ധപ്പെട്ടവർ, അവരുടെ മക്കളോ അവരുടെ സഹോദരങ്ങളോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അന്നത്തെ കാലത്തൊക്കെ സ്നാനത്തിന് വളരെ കലകോളത്തിൽ സാറിനെ പോലെയുള്ള ബുദ്ധി രാക്ഷസന്മാരൊക്കെ മുങ്ങി പൊങ്ങിയപ്പോ നാട്ടുകാർ ചോദിച്ചു, എന്റെ മുന്നു സാറേ സാറിനെ കലകോളത്തിൽ മുങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? സാറ് പറഞ്ഞ കാര്യം കേൾക്കണോ, വെള്ളം കലങ്ങിയതാണോ തെളിഞ്ഞതാണോ ഞാൻ നോക്കിയില്ല, കൽപ്പനയാണോ നോക്കി ഒഴിക്കുന്നുണ്ടോ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. എന്റെ സഹോദരങ്ങളെ, ഇന്നു രാത്രി ഇതുവരെ സ്നാനത്തിന് തയ്യാറാകട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇത് പന്തക്കോസ് ഞാൻ അടിച്ചേൽപ്പിക്കുന്നതല്ല. ദൈവത്തെ കിട്ടാൻ തേജസ് കിട്ടാൻ പരദീസ കിട്ടാൻ ദൈവത്തിന്റെ കൽപ്പന ഇന്ന് രാത്രി അംഗീകരിച്ചേ പറ്റൂ. നിന്റെ തേജസ്സിലേക്ക് മടക്കി കൊണ്ടുവരാൻ എന്റെ ദൈവം തന്റെ പുത്രനെ അയച്ചു. പുത്രൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു, ദൈവ സ്നേഹം പ്രദർശിക്കപ്പെട്ടു, വിശ്വാസം വ്യവസ്ഥയായി വെച്ചു, കൽപ്പന അംഗീകരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഇനി അടുത്ത പദം ശ്രദ്ധിക്കുക, എന്റെ രക്ഷിതാവ് തന്റെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടാന്ന് വെച്ചു വന്നതുകൊണ്ട് നമുക്ക് എന്താ ഗുണം കിട്ടിയത്?
സ്തോത്രം പറ. ആത്മീക ജീവിതത്തിൽ ഒരു ഗൗരവമുണ്ട്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ കോമാളികളാമടിച്ചു തുള്ളിച്ചാടി ബഹളം ഉണ്ടാക്കി. സ്തോത്രം പറയാവോ? ലോകത്തിന്റെ മുമ്പിൽ അവരുടെ കണ്ണിന്റെ മുമ്പിൽ രക്ഷാനിർണയം പ്രാപിച്ചവൻ ദൈവകൃപ പ്രാപിച്ചവൻ കോമാളി എന്ന് ചിത്രീകരിക്കപ്പെടുമോ? ഈ ചാടുന്നതിന്റെ പിന്നിൽ, ഈ തുള്ളുന്നതിന്റെ പിന്നിൽ, ഈ ഓടുന്നതിന്റെ പിന്നിൽ, ഈ അധ്വാനിക്കുന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഇവിടെ ചടല്ല, ചക്രവാള സീമയ്ക്ക് അപ്പുറത്ത് വെളിപ്പെടാനുള്ള നിത്യതയുടെ ദർശനമാണ് അത് പ്രാപിച്ച എത്ര പേര് ഈ രാത്രി ഇവിടെ ഉണ്ട്. അവരെ കൂടി രാത്രി ദൈവത്തെ നമ്മിൽ വെളിപ്പെടാൻ ഈ കാലത്തിലെ ഘട്ടങ്ങൾ കൂടെ പറയാം. നമുക്ക് ഇട പോകുന്നത് നഷ്ടപ്പെട്ട ആദാമ്യ തേജസ് അല്ല. സ്വത്രം പറ പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ കർത്താവിന്റെ മടങ്ങി വരവിൽ വരുവാനുള്ള നിത്യതയിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നഷ്ടപ്പെട്ട ആദാമ്യ തേജസ് അല്ല. ഇത് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ശ്രേഷ്ഠമായ തേജസ്സിലേക്ക് മാത്രമല്ല തന്റെ പുത്രന് തുല്യനായി തന്റെ പുത്രന്റെ സകല അവകാശത്തിൽ
ജനത്തിനും കൂട്ട